വലഹിയത്തിന്റെ മാംസം എങ്ങനെ വിതരണം ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് ഖുർആനിൽ അതിന്റെ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ അതിനെ സംബന്ധിച്ച് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന് സൂറത്തുൽ ഹജ്ജിലെ 36-ാമത്തെ ആയത്ത്, അതേപോലെ തന്നെ ഹജ്ജിലെ തന്നെ 28-ാമത്തെ ആയത്ത്. അതിൽ 28-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഖുലു മിൻഹാ വഅത്ഇമുൽ ബാഇസ വൽ ഫഖീർ. അറവ് നടത്തിയതിനു ശേഷം, ബലി അർത്ഥത്തിനു ശേഷം നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുക. അതേപോലെ തന്നെ വഅത്ഇമു അൽ ബാഇസ അൽ ഫഖീർ, അവരെ നിങ്ങൾ ഭക്ഷിപ്പിക്കുകയും ചെയ്യുക. ആരാണ് അൽ ബാഇസുൽ ഫഖീർ? ഇതിനൊന്നിലധികം വ്യാഖ്യാനങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഷദീദുൽ ഫഖർ, വളരെയധികം ദാരിദ്ര്യമുള്ള, ദരിദ്രത അനുഭവിക്കുന്ന ആളാണ് അൽ ബാഇസുൽ ഫഖീർ. ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, ഹുവല്ലദീ ലാ യബ്സുതു യദഹു, ജനങ്ങൾക്കിടയിൽ തന്റെ കൈകൾ നീട്ടാത്തവനാണ്, കൈ നീട്ടി ചോദിക്കാത്തവനാണ്. അതല്ലാത്തതുമായ വ്യാഖ്യാനങ്ങൾ കാണാം. ആ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളെ നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിപ്പിക്കുകയും ചെയ്യുക. 36-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ഫഖുലു മിൻഹാ വഅത്ഇമുൽ ഖാനിയ വൽ മുഅ്തർ, നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുക. അതേപോലെ തന്നെ ഖാനിയനും മുഅ്തറിനും അതിൽ നിന്ന് ഭക്ഷിപ്പിക്കുകയും ചെയ്യുക. ഖാനിയ മുഅ്തർ, ഇതിന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്നിലധികം വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. അൽ ഖാനിയ എന്നുള്ളതിന് ഹുവൽ ഫഖീറു അല്ലദീ ലാ യസ്അൽ, അവൻ ഫഖീറാണ് എന്നാൽ ചോദിക്കുകയില്ല. മുഅ്തർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലദീ യസ്അൽ, ചോദിക്കുന്നവനാണ്, അങ്ങനെയുള്ള ഫഖീറാണ്. അതേപോലെ തന്നെ ഖാനിയന് കൊടുത്തിട്ടുള്ള മറ്റൊരു വ്യാഖ്യാനം അൽ മുത്തഅഫിഫ് എന്നുള്ളതാണ്. മുത്തഅഫിഫ്, ഇതല്ലാത്തതുമായ വേറെയും ഷർഹുകൾ അതിന് വന്നിട്ടുണ്ട്. അവെന്താണെങ്കിലും ചോദിച്ചു വരുന്ന ആളുകളാണെങ്കിലും അതല്ലാത്ത ആളുകളാണെങ്കിലും ഇങ്ങനെയുള്ള ദരിദ്രർക്ക്, അവശത അനുഭവിക്കുന്ന ആളുകൾക്ക്, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സൂറത്ത് ഹജ്ജിലെ ഈ രണ്ട് ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി ഈ വിഷയത്തിൽ വന്നിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, ആ ചില ഹദീസുകൾ നമുക്ക് നോക്കാം. ഒന്ന്, ആയിഷ റളിയല്ലാഹു തആലയിൽ നിന്ന് വന്നിട്ടുള്ള ഹദീസാണ്. അതിൽ ഉലുഹിയത്തിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നതിന്റെ അവസാന ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുലു വദ്ദഖിറു വതസദ്ദഖു, മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, കുലു, നിങ്ങൾ അതിൽ നിന്ന് തിന്നുക. നേരത്തെ ഖുർആനിൽ പറഞ്ഞല്ലോ, നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുക എന്നുള്ളത് ഖുർആന്റെയും കൽപ്പനയാണ്. വദ്ദഖിറു എന്നുള്ളത് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുക. അപ്പോൾ അത് നമുക്ക് സൂക്ഷിച്ചു വെക്കാം. വതസദ്ദഖു, നിങ്ങൾ മറ്റുള്ളവർക്ക് ധർമ്മം കൊടുക്കുകയും ചെയ്യുക. അവിടെ തസദ്ദഖു എന്നുള്ളത് ധർമ്മം കൊടുക്കുക, ദരിദ്രർക്ക് കൊടുക്കുക, അതേപോലെ തന്നെ ബന്ധുക്കൾക്ക്, സ്നേഹിതന്മാർക്ക് ഹദിയേറ്റ് കൊടുക്കുക. അതിൽ പണക്കാരനെന്നോ പാവപ്പെട്ടവനോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ധർമ്മം കൊടുക്കുക. അപ്പോൾ ഇതിൽ മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഈ ഹദീസ് ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളതാണ്. ഇനി ബുഖാരിന്റെ വേറെ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത്, സലമത്ത് ബിൻ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുലു വഅത്ഇമു വദ്ദഖിറു. ഇതിലെന്ത് വന്നിട്ടുണ്ട്? വഅത്ഇമു എന്ന് വന്നിട്ടുണ്ട്. നേരത്തെ ഖുർആനിൽ ഈ പ്രയോഗം വന്നല്ലോ, കുലു, നിങ്ങൾ തിന്നുക. വഅത്ഇമു, നിങ്ങൾ ഭക്ഷിപ്പിക്കുകയും ചെയ്യുക. വദ്ദഖിറു, നിങ്ങൾ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുക. ഇത് കിതാബുൽ അദാഹിയിൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. അപ്പൊ ഈ ഹദീസിൽ നിന്ന്, ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലായത്, ഒന്ന്, ആ അർത്ഥത്തിൽ നിന്ന് ആ ഉലഹിയത്ത് അർത്ഥ ആള്, അവരുടെ കുടുംബം അതിൽ നിന്ന് ഭക്ഷിക്കുക. രണ്ടാമത്തത്, അതിൽ നിന്ന് സ്വതക്ക കൊടുക്കുക. മൂന്നാമത്തത്, എന്ത് ചെയ്യാം, നമുക്കതിൽ നിന്ന് സൂക്ഷിച്ചു വെക്കാം. അതേപോലെ തന്നെ നമ്മുടെ കുടുംബക്കാര്, അയൽവാസികൾ, സ്നേഹിതന്മാര്, അവർക്ക് ഹദിയേറ്റ് കൊടുക്കുകയും ചെയ്യാം. ഇതാണ് ഈ ആയത്തുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഉലഹിയത്തിൽ നിന്ന് ഭക്ഷിക്കുക എന്നുള്ളത് അത് വാജിബാണോ അല്ലേ എന്നുള്ള കാര്യത്തിൽ ചർച്ചയുണ്ട്. എന്നാൽ പ്രബലമായ അഭിപ്രായത്തിൽ അത് വാജിബല്ല അത് മുസ്തഹബാണ്, വളരെയധികം പുണ്യമുള്ള കാര്യമാണ് എന്നുള്ളതാണ് ആ ചർച്ചകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചില ആളുകൾ പറഞ്ഞു ഖുറാന്റെ ഈ കൽപ്പന, അതേപോലെ തന്നെ ഹദീസിൽ വന്നിട്ടുള്ള ഈ കൽപ്പന അത് നിർബന്ധമാണ് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നു. അവരതിന് വേറെയും ചില തെളിവുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ അതിൽ ജംഹൂർ പറഞ്ഞത് അത് മുസ്തഹബാണ് എന്നുള്ളതാണ്. കാരണം വേറെ ചില ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും തിന്നിട്ടില്ല എന്ന് പറയുന്ന ഹദീസുകളും വന്നിട്ടുണ്ട്. ഞാൻ ആ ചർച്ചയിലേക്ക് പോകുന്നില്ല. എന്താണെങ്കിലും നമ്മൾ അടുത്തതിൽ നിന്ന് ഭക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്, വളരെ പുണ്യമുള്ള ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൽപ്പിച്ചു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തു, സഹാബത്ത് അങ്ങനെ ചെയ്തിരുന്നു എന്ന ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസിൽ കാണാം, കാല റജുലു ഫി അഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുലഹി ബിശാത്തി അൻഹു അൻ അഹ്ലി വൈതി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരാൾ ആടിനെ അറുക്കുമായിരുന്നു, അയാൾക്കും അയാളുടെ കുടുംബത്തിനും വേണ്ടി. ഫയഅകുലൂൻ വയുത്ഇമൂൻ എന്നാണ്, അവർ അതിൽ നിന്ന് തിന്നുമായിരുന്നു, അവർ ഭക്ഷിപ്പിക്കുകയും ചെയ്യുമായിരുന്നു, മറ്റുള്ളവർക്ക് അത് തിന്നാൻ വേണ്ടി കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൽ നമുക്കുള്ള തെളിവ് എന്താണ്? ഫയഅകുലൂൻ എന്നുള്ളതാ. ഇത് ഇബ്നു മാജ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അവർ അതിൽ നിന്ന് തിന്നുമായിരുന്നു എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ വേറെയും ഹദീസുകൾ വന്നിട്ടുണ്ട്. ഹജ്ജത്തുൽ വിദായിന്റെ സന്ദർഭത്തിലുള്ള ആ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 100 ഒട്ടകങ്ങൾ അറുത്തൊരു സംഭവം പറയുന്നുണ്ടല്ലോ. ആ 100 ഒട്ടകങ്ങൾ അറുത്തപ്പോൾ എല്ലാറ്റിൽ നിന്നും ഒരു കഷ്ണം എടുത്തു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പാകം ചെയ്യാൻ വേണ്ടി വേവിക്കാൻ വേണ്ടി കൽപ്പിച്ചു. ഓരോന്നിൽ നിന്നും ഓരോ കഷ്ണം എടുത്തിട്ട്, അപ്പോൾ അതിന്റെ ശറഹുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. അതിൽ 63 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കൈകൊണ്ട് അറുത്തു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകളുണ്ട്. എന്നിട്ട് അറുത്തതിൽ നിന്ന് ഓരോ കഷ്ണങ്ങൾ എടുത്തിട്ട് വേവിക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് അതൊരു പാത്രത്തിലിട്ട് വേവിച്ചിട്ട് അതിൽ നിന്ന് ഭക്ഷിക്കുകയും അതിന്റെ കറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടിക്കുകയും ചെയ്തു എന്നുള്ളത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടിലൊക്കെ അത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നും വിശദീകരിക്കുന്നില്ല. ആ പദപ്രയോഗം എങ്ങനെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പാകം ചെയ്യാൻ വേണ്ടി അവരോട് കൽപ്പിച്ചു, അങ്ങനെ അത് പാകം ചെയ്യപ്പെട്ടു. ഫഅകല മിൻ ലഹ്മിഹ വശരിബ മിൻ മർഖിഹ, അങ്ങനെ അവരതിന്റെ പിന്നെ ഇറച്ചി തിന്നു, അതിന്റെ കറിയിൽ നിന്ന് അവർ കുടിക്കുകയും ചെയ്തു. ഇത് ജാബിർ റളിയല്ലാഹു അൻഹു മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അപ്പോൾ ഇതും ഇതല്ലാത്തതുമായ ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും തിന്നാതെ അത് പൂർണ്ണമായിട്ട് ധർമ്മം ചെയ്യുക എന്നുള്ളത് ശരിയല്ല എന്നുള്ളത് ഈ ആയത്തുകളുടെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ അലുസുന്നയുടെ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്, ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ആയത്തുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് 3 വിഭാഗത്തിന് ഇതിൽ നിന്ന് കിട്ടണം എന്നുള്ളതാണ്. 3 വിഭാഗത്തിന്, അത് ആയത്തുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നും നമുക്ക് വ്യക്തവുമാണ്. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അതെങ്ങനെയാണ്? യഖുലുൽ ഇൻസാനു മിൻഹ, 1 അതിന്റെ മാംസത്തിൽ നിന്ന് അയാൾ തിന്നുന്നു, അയാളുടെ കുടുംബവും തിന്നുന്നു. 2 യതസദ്ദഖു മിൻഹ അലൽ ഫുഖറായി, 2 ഫുഖറാക്കൾക്ക് അതിൽ നിന്ന് സദഖയറ്റ് കൊടുക്കുന്നു. 3 യുഹദി മിൻഹാലിൽ അഗനിയായി താലുഫൻ വ തഹബുബൻ, ഹദ്യയിട്ട് കൊടുക്കുക. ആർക്ക്? ഗനി, ധനികരായിട്ടുള്ള ആളുകൾക്ക്. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കിടയിലുള്ള ആ പരസ്പര സ്നേഹം, ആ ഒരു ഐക്യം, ആ ഒരു ബന്ധം നിലനിൽക്കണം. അത് ഹദ്യയിലൂടെയാണ് നിലനിർത്തുക എന്നുള്ളത് നമുക്കറിയാം. പല കാരണങ്ങളുണ്ട്, അതിലൊന്ന് ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്? ഈ സ്നേഹബന്ധങ്ങളൊക്കെ നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹദ്യ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ താലുഫിന് വേണ്ടി, തഹബുബിന് വേണ്ടി എന്ത് ചെയ്യുക? ദരിദ്രല്ലാത്ത നമ്മുടെ കുടുംബത്തിൽപ്പെട്ട, അയൽവാസികളിൽപ്പെട്ട ആളുകളുണ്ടാവും. ഇവിടെ അഗനിയാഗ് എന്നുള്ളതാണ് ഇബ്നു സമീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. അപ്പോൾ അവർക്കത് ഹദ്യയായിട്ട് കൊടുക്കുക. ഇങ്ങനെ ഈ 3 രൂപത്തിൽ ഈ ഇതിന്റെ മാംസം വിതരണം ചെയ്യുകയാണ് വേണ്ടത് എന്നുള്ളതാണ് ഇബ്നു സമീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. മാത്രമല്ല, അതിലൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ 3 ഇത് പിന്നെ വിതരണം ചെയ്യുന്നതിന് ഒരു മക്സദ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു ലക്ഷ്യം ഇബ്നു സമീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ്? 3 ലക്ഷ്യങ്ങൾ അതിൽ പൂർത്തീകരിക്കപ്പെടണം എന്നുള്ളതാണ് ഇബ്നു സമീർ റഹ്മത്തുള്ളാഹി പറയണേ. ഇജ്തമിഉ ഫിൽ ഉദഹിയത്തി സലാസത്ത് ഉമൂരിൻ മക്സൂദത്തിൻ ശറഇയ, ശറഇയായിട്ട് 3 ഉദ്ദേശങ്ങൾ, 3 കാര്യങ്ങൾ ഇതിലുണ്ടാകണം. അദ്ദേഹത്തിന്റെ ഒരു ദർശനം അദ്ദേഹം വിശദീകരിക്കുകയാണ്. ആ 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആ 3 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. 1 അത്തമത്തോ ബിനിഅമത്തില്ലാഹി, ഉലഹിയത്തിന്റെ ഇറച്ചിയിൽ നമുക്ക് കിട്ടേണ്ട 3 കാര്യങ്ങളാണ്. ഇത് വിതരണം ചെയ്യുന്നതിൽ നമുക്കുണ്ടായിരിക്കേണ്ട 3 കാര്യങ്ങൾ, 3 ലക്ഷ്യങ്ങൾ. 1 അത്തമത്തോ ബിനിഅമത്തില്ലാഹി, 1 അള്ളാഹുവിന്റെ നിഅമത്ത് നമ്മൾ ആസ്വദിക്കുക, അതിൽ ആഹ്ലാദിക്കുക, സന്തോഷിക്കുക. അതെങ്ങനെ? വദാലിക ഫിൽ അക്ലി മിൻഹ, അത് അതിൽ നിന്ന് തിന്നുകൊണ്ടാണ്. അപ്പൊ ഉലഹിയത്തിന്റെ മാംസത്തിൽ നിന്ന് തിന്നുകൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ ആ നിഅമത്ത് നമ്മൾ ആസ്വദിക്കുക, അതിൽ നമ്മൾ ആഹ്ലാദിക്കുക, സന്തോഷിക്കുക. 1 അത് അതിൽ നിന്ന് കിട്ടണം. 2 റജാഉ സവാബില്ലാഹി, അള്ളാഹുവിന്റെ സവാബ് പ്രതീക്ഷിക്കുക, ആഗ്രഹിക്കുക. അതെങ്ങനെയാണ്? വദാലിക ബിസ്സദഖത്തി മിൻഹ, അത് ഈ ഉലഹിയത്തിന്റെ മാംസത്തിൽ നിന്ന് സദഖ ചെയ്തുകൊണ്ടാണ്. ആ സ്വതക്ക കൊടുക്കുന്നു, നമ്മൾ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിക്കുന്നു, അത് ഇതിൽ നിന്ന് കിട്ടണം. മൂന്ന്, അത്തവദ്ദുദു ഇലാ ഇബാദില്ലാഹി. മൂന്ന്, അള്ളാഹുവിന്റെ അടിമകൾ, മനുഷ്യന്മാരാണ് നമ്മൾ, സഹോദരങ്ങളാണ്, ആ അടിമകളുടെ ആ തവദ്ദുദ്, പരസ്പരം സ്നേഹം ഉണ്ടാക്കുക, അതെങ്ങനെയാണ്? വദാലിക ബിൽ ഹദിയത്തി മിൻഹ, അത് അതിൽ നിന്ന് ഹദിയ ചെയ്തിട്ടാണ് അതുണ്ടാകേണ്ടത്. അപ്പൊ ഈ മൂന്ന് മക്സദുകൾ ഇതിൽ ഉണ്ടാകണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൂന്നായിട്ട് തിരിച്ചത്, ഇങ്ങനെ ഖുർആന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഇങ്ങനെ മൂന്നായിട്ട് അത് തിരിക്കപ്പെട്ടത് എന്നുള്ളത് ആര് പറയണം? ഇബ്നു സൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഒരു ദർസിൽ ഇതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ നമുക്ക് ഇന്ന് മനസ്സിലായി. ഇനി ഇങ്ങനെ നമ്മൾ അതിൽ നിന്ന് തിന്നണം എന്നുള്ളത് കിട്ടി, സാധുക്കൾക്ക് കൊടുക്കണം എന്നുള്ളത് കിട്ടി, ഹദിയ കൊടുക്കണം എന്നുള്ളതും ആയത്തുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നും അതിന്റെ വിശദീകരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലായി. ഇനി ഇത് എത്രയാണ് കൊടുക്കേണ്ടത്? ഉദയത്തെ അർത്ഥ ആൾ എത്ര എടുക്കണം? അതേപോലെ തന്നെ സ്വതക്ക കൊടുക്കേണ്ടത് എത്രയാണ്? അതേപോലെ തന്നെ ഹദിയിട്ട് കൊടുക്കേണ്ടത് എത്രയാണ്? അതിൽ തഹദീദ് ചെയ്തിട്ടില്ല. അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് ദൂന തഹദീദ്, അതിന് പരിധി വെച്ചിട്ടില്ല. എത്രയാണ് ഉദയത്തെ ആൾ, പിന്നെ അർത്ഥ ആൾ എടുക്കേണ്ടത്, അതല്ലെങ്കിൽ എത്രയാണ് വീതിക്കേണ്ടത്, സാധുക്കൾക്ക് എത്ര കൊടുക്കണം, അതിനൊരു പരിധി ഖുർആനിലോ ഹദീസിലോ വെച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നാലും മൂന്നിലൊന്ന് എന്നുള്ളൊരു കണക്ക് നമുക്കെല്ലാവരും മനസ്സിലാക്കിയിട്ട്. എന്നാലും മൂന്നിലൊന്ന് എന്നുള്ളത് എന്തല്ല, അത് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയല്ല ഈ മൂന്നിലൊന്ന് എന്നുള്ളത്. മൂന്നിലൊന്നായിട്ട് തന്നെ അത് പിന്നെ വിതരണം ചെയ്യണം, വലിയ അർത്ഥാള് മൂന്നിലൊന്ന് തന്നെ എടുക്കണം, അതേപോലെ തന്നെ സാധുക്കൾക്ക് അത്ര തന്നെ കിട്ടണം, അതിൽ കുറയാൻ പാടില്ല, മൂന്നിലൊന്നിൽ കുറയാൻ പാടില്ല, ഇങ്ങനെയൊക്കെയുള്ള ചില തെറ്റിദ്ധാരണകൾ നമുക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ പേരിൽ പല പ്രശ്നങ്ങളും നാട്ടിലുണ്ടാകാറുണ്ട്. ചില ആളുകൾ ഈ മൂന്നിലൊന്നൊക്കെ എടുക്കേണ്ടി വരുമല്ലോ, അല്ലെങ്കിൽ സാധുക്കൾക്ക് കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് കരുതിട്ട് ഉദയത്തറക്കാത്ത ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ, അതൊരു ബുദ്ധിമുട്ടാണ്. കാരണം എന്താ, മൂന്നിലൊന്ന് അത് അങ്ങനെ തന്നെ വിതരണം ചെയ്തിട്ടില്ലെങ്കിൽ ഉദയത്ത് ശരിയാവില്ലല്ലോ. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഉദയത്തറക്കാതിരിക്കുക. അതേപോലെ തന്നെ ഇനി അറുത്താൽ തന്നെ അതിന്റെ പേരിൽ പ്രശ്നമാണ്, എനിക്ക് മൂന്നിലൊന്ന് കിട്ടിയിട്ടില്ല എന്നുള്ള പ്രശ്നം, അതല്ലെങ്കിൽ മൂന്നിലൊന്നിൽ കൂടി എന്നുള്ള പ്രശ്നം. അപ്പൊ ഇതിനൊന്നും യാതൊരു വിധത്തിലുള്ള അടിസ്ഥാനവും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു കാര്യമല്ല മൂന്നിലൊന്ന് എന്നുള്ളത്. എങ്ങനെയാണ് ഒരാൾക്ക് സൗകര്യമുള്ളത്, അതേപോലെ അത് വിതരണം ചെയ്യുക, ഈ പറഞ്ഞ രൂപത്തിലായിരിക്കണം എന്നുള്ളത് മാത്രം. ഇബ്നു സൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ ഈ മൂന്ന് മക്സദുകൾ, ഉദ്ദേശങ്ങൾ, ലക്ഷ്യങ്ങൾ ഇതിലൂടെ പൂർത്തീകരിക്കപ്പെടണം. അപ്പോൾ സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അത് വിതരണം ചെയ്യാം. മൂന്നിലൊന്ന് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇനി അതല്ല പകുതി പകുതിയാണെങ്കിൽ അങ്ങനെ ചെയ്യുക, പകുതി ഒരാൾക്ക് എടുക്കുക, പകുതി സ്വതക്ക കൊടുക്കുക. ഇനി ചില പ്രത്യേകമായ സാഹചര്യങ്ങൾ വെച്ചിട്ട് പിന്നെ സാധുക്കൾക്ക് കൂടുതലായിട്ട് സ്വതക്ക ചെയ്യുക, അതിനൊന്നും ഒരു വിരോധമല്ല. പകുതി പകുതിയാക്കുക, മൂന്നിലൊന്നാക്കുക, മൂന്നിൽ രണ്ടാക്കുക, സാധുക്കളെ കൂടുതൽ പരിഗണിക്കുക, ഇനി നമ്മുടെ കുടുംബത്തിന് കൂടുതൽ എടുക്കുക. അപ്പം അതിനൊന്നും ഒരു വിരോധവും ഇല്ല എന്നുള്ളതാണ് ഇത് സംബന്ധമായിട്ടുള്ള വിശദീകരണത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ ഈ മൂന്നിലൊന്ന് പിന്നെ എങ്ങനെ വന്നു? ആ വിഷയത്തിൽ ചില ആസാറുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ആസാറുകൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൽ നിന്ന്, അതേപോലെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹുവിൽ നിന്ന്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് ചില ആസാറുകൾ ആ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ആ ആസാറുകൾ, അതിൽ പലതിന്റെയും സനദ് സ്വഹീഹാണ് എന്നുള്ളത് ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുഖനിയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അത് അംഗീകരിച്ചിട്ടുണ്ട്. മുഖനിയിൽ അതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ചർച്ച കാണാം. അതിൽ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതെന്താ വെച്ചാൽ, നഹനു നദ്ഹബു ഇലാ ഹദീസി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിലേക്ക് നമ്മൾ പോകുന്നു. ആര്? ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പറയാണ്, യഅക്കുലു ഹുവ സുലുസ്, അദ്ദേഹം മൂന്നിലൊന്ന് തിന്നുമായിരുന്നു. വയുത്തഇമു മൻ അറാദ അസ്സുലുസ്, അതേപോലെ തന്നെ മൂന്നിലൊന്ന് ഭക്ഷിപ്പിക്കും. വയതസദ്ദഖു അലൽ മസാകീൻ ബിസ്സുലുസ്, മൂന്നിലൊന്ന് മിസ്കീനുകൾക്ക് കൊടുക്കും. ഇങ്ങനെ ഇത് ഇബ്നു മസ്ഊദിൽ നിന്ന് കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്ന് കാണാം, ഇബ്നു ഉമർ റളിയല്ലാഹുവിൽ നിന്ന് കാണാം, അതേപോലെ തന്നെ ചില ആസാറുകളിലൊക്കെ ഇത് വന്നിട്ടുണ്ട്. മൂന്നിലൊന്ന് തിന്നുക, മൂന്നിലൊന്ന് സാധുക്കൾക്ക് കൊടുക്കുക, മൂന്നിലൊന്ന് ഹദിയയിട്ട് കൊടുക്കുക, ആ രൂപത്തിൽ. അതേപോലെ തന്നെ പകുതി നമ്മൾ തിന്നുക, പകുതി സാധുക്കൾക്ക് കൊടുക്കുക, അങ്ങനെ രണ്ടായിട്ട് പകുതിയും പകുതിയാക്കുക, അങ്ങനെയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനൊന്നും എന്തില്ല, ഇതെങ്ങനെയാണോ ഒരാൾക്ക് സൗകര്യമുള്ളത് അതേ രൂപത്തിൽ ചെയ്യാവുന്നത് തന്നെയാണ്. എന്നാൽ മൂന്നിലൊന്ന് തന്നെ വേണം, അർത്ഥാളം മൂന്നിലൊന്ന് തന്നെ എടുക്കണം, അതിൽ കുറയരുത്. അല്ലെങ്കിൽ സാധുക്കൾക്ക് മൂന്നിലൊന്ന് തന്നെ കൊടുക്കണം, അതിൽ കുറയാൻ പാടില്ല. അങ്ങനെ അത് വാജിബാണ് എന്നുള്ളതിന് യാതൊരു വിധ തെളിവുകളുമില്ല. അപ്പൊ ഈ ആസാറുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? മുഹദ്ദിസീങ്ങൾ അതേപോലെ തന്നെ ഉലമാക്കള് ഒക്കെ ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്, ഇങ്ങനെ മൂന്നിലൊന്ന് അങ്ങനെ വിതരണം ചെയ്യാവുന്നതാണ് എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. അത് മുൻഗാമികൾ അത് അംഗീകരിച്ചിട്ടുണ്ട്. ഒരുപാട് ആസാറുകൾ ആ വിഷയത്തിൽ നമുക്ക് കാണാം. അതേപോലെ തന്നെ പിൽക്കാലഘട്ടത്തിൽ വന്ന ആളുകളും അത് അംഗീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഷെയ്ഖ് ഫൗസാൻ ഹഫിദഹുള്ള അദ്ദേഹത്തോട് ഇത് ചോദിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നത് മൂന്നിലൊന്ന്, ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് മൂന്നിലൊന്ന് അവന്, മൂന്നിലൊന്ന് സദഖ, ഇങ്ങനെ ഈ രൂപത്തിലാണ് അദ്ദേഹം പറയുന്നത്. അതേപോലെ തന്നെ സോലിഹുൽ ഉസൈമി ഹഫിദഹുള്ള അദ്ദേഹത്തോട് ഇത് ചോദിക്കുമ്പോൾ അദ്ദേഹം ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ പല ഫത്വകളിലും ഇതേ കാര്യം കാണാം. എന്നാൽ അദ്ദേഹം പറയുന്നത് വാജിബാണെന്നുള്ളത് പറയാം, അത് നിർബന്ധമല്ല. ഒരാൾക്കത് സൗകര്യത്തിനനുസരിച്ച് അത് എടുക്കുകയും കൊടുക്കുകയും ചെയ്യാമെന്നുള്ളതാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ള അലഹിയുടെ ഒരൊറ്റ വാചകം ഞാൻ ഇവിടെ വായിച്ച് കളിപ്പിച്ചുതരാം. അഹ്ലുൽഇൽമിയുടെ ചില ആളുകൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, മൂന്നിലൊന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട്. വാന യുസ്തഹബ്ബു അൻ യുസല്ലിസ, മൂന്നിലൊന്നാക്കലും മുസ്തഹബാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫയഖുദു സുലുസൻ ലിനഫ്സിഹി വഅഹ്ലി ബൈതിഹി, തനിക്കും തന്റെ കുടുംബത്തിനു വേണ്ടി മൂന്നിലൊന്ന്. വസുലുസൻ യുഹദീഹി ലിഅഖാരിബിഹി വജീറാനിഹി, തന്റെ അയൽവാസികൾക്കും കുടുംബക്കാർക്കും ഹദിയ കൊടുക്കാൻ വേണ്ടി മൂന്നിലൊന്ന്. വസുലുസൻ ലിൽ ഫുഖറായി, ദരിദ്രർക്ക് മൂന്നിലൊന്ന്. വലാക്കിൻ ഹാദാ ലൈസ ബിവാജിബ്, അത് പറഞ്ഞതിന് ശേഷം ഇബ്നു ബാസ് പറയാണ്, റഹ്മത്തുള്ളാഹി പറയാണ്, എന്നാൽ ഇതെന്തല്ല, വാജിബല്ല. ഇദാ ഫഅല ദാലിക ഫലാ ബാസ്, ഇനി അങ്ങനെ മൂന്നിലൊന്നാക്കിയിട്ട് ഒരാൾ കൊടുത്താൽ അതിനെന്തില്ല, തെറ്റില്ല, കുഴപ്പമില്ല. വൈൻ അക്കൽ അക്സറമിന സുലുസി ഔ അഖദ അക്സറമിന സുലുസി ഔ ആതാ അൽ ഫുഖറാ ഗാലിബഹ ഫലാ ബാസ് കുല്ലുഹു ലാ ബാസ്. അവൻ എന്ത് ചെയ്തു, അവൻ മൂന്നിലൊന്നിൽ കൂടുതൽ അവൻ തിന്നു, അല്ലെങ്കിൽ മൂന്നിലൊന്നിൽ കൂടുതൽ അവൻ ഹദിയിട്ട് കൊടുത്തു, അതല്ലെങ്കിൽ അതിൽ ഭൂരിഭാഗം അധികം എന്ത് ചെയ്തു, ഫുഖറാക്കൾ കൊടുത്തു. ഇങ്ങനെ ഒന്നും ചെയ്യുന്നതിന് എന്തില്ല, ഒരു തെറ്റുമില്ല. വൽഹംദുലില്ലാ അംറു വാസിയുൻ ബിഹംദുലില്ല. ഈ വിഷയത്തിലുള്ള കാര്യം എന്താണ്, വിഷയം എന്താണ്, അത് വിശാലമാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹിയുടെ പല ഫത്വകളിൽ ഇതിനെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ അതിനൊന്നും എന്തില്ല, തെറ്റില്ല, കുഴപ്പമില്ല. അതേപോലെ തന്നെ ഇബ്നു ഉസൈമിയ റഹ്മത്തുള്ളാഹിയുടെ ഈ വിഷയത്തിലുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞു, അതെന്തല്ല, അത് സലഫുകളിൽ നിന്ന് അങ്ങനെ വന്നിട്ടുണ്ട്, മൂന്നിലൊന്ന് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്, എന്നാൽ അത് നിർബന്ധമല്ല. ലൈസ ബിവാജിബിൻ, അതിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി, അസ്വദഖത്തു ബിസ്തുലുസി മിനൽ ഉദഹിയത്തി ലൈസത്ത് ബിൽ വാജിബി എന്നുള്ളതാണ്. ഈ ഉദഹിയത്തിൽ നിന്ന് മൂന്നിലൊന്ന് സ്വദഖ കൊടുക്കുക എന്നുള്ളത് എന്തല്ല, ലൈസത്ത് ബിൽ വാജിബ്, അത് വാജിബല്ല എന്നുള്ളത് ഇബ്നു ഉസൈമിയ റഹ്മത്തുള്ളാഹിയുടെ ഫത്വയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരുപാട് ഈ വിഷയത്തിൽ ആസാറുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അത് വാജിബാണ് എന്നുള്ളത് പറയാൻ നമുക്ക് തെളിവില്ല. അങ്ങനെ മൂന്നിലൊന്ന് ആക്കിയിട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല, അല്ലെങ്കിൽ എനിക്ക് മൂന്നിലൊന്ന് കിട്ടിയില്ല, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതിനൊന്നില്ല. അങ്ങനെ തഹദീദ് ഹദീസിൽ വെച്ചിട്ടില്ല. അങ്ങനെ മൂന്നിലൊന്ന് എന്നുള്ള ഒരു പരിധി, ഒരു കണക്കൊരളവ് ഹദീസിൽ വന്നതല്ല. അപ്പോൾ ഒരാൾക്ക് സൗകര്യത്തിന് അത് ചെയ്യാവുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ മൂന്നിലൊന്ന് ഒരാൾക്ക് അങ്ങനെയാണ് സൗകര്യമെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നാൽ പട്ടിണിയും പ്രയാസങ്ങളൊക്കെ ഉള്ള സന്ദർഭത്തിലാണോ, അങ്ങനെ സാധുക്കൾക്ക് കൂടുതൽ കൊടുക്കുന്നതാണോ ഖൈർ എങ്കിൽ അയാൾക്ക് അങ്ങനെ ചെയ്യാം. ഇനി അതല്ല നേരെ തിരിച്ചാണോ, അയാൾക്ക് അതിൽ നിന്ന് ഭക്ഷിക്കാം, അയാൾക്ക് എടുത്തു വെക്കാം, സൂക്ഷിച്ചു വെക്കാം. അതേപോലെ തന്നെ മിസ്കിനുകൾക്ക് കൊടുക്കുന്ന ഏത് അളവിലാണ് അയാൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ കൊടുക്കാം. അതിനൊന്നും യാതൊരു വിരോധവുമില്ല എന്നുള്ളതാണ് മൊത്തത്തിൽ ഇതിന്റെ വിശദീകരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഈ മൂന്നിലൊന്ന് എന്നുള്ളത് എന്തല്ല, വാജിബായൊരു സംഗതിയല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ സൗകര്യമാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ലാത്ത രൂപത്തിലും ചെയ്യാം എന്നുള്ളത് ഈ ഹദീസുകളെയും ആയത്തുകളെയും വിശദീകരിച്ചു കൊണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ നമ്മള് ഹജ്ജിലെ ആയത്ത് വായിച്ചല്ലോ, ആ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഇത് പറയുന്നുണ്ട്. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അതേപോലെ തന്നെ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ മൂന്നിൽ ഒന്നായിട്ട് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ പകുതി പകുതിയായിട്ട് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു ചർച്ച ആര് നടത്തുന്നുണ്ട്, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി നേരത്തെ പറഞ്ഞ ആയത്തിന്റെ തഫ്സീർ നടത്തുന്നുണ്ട്. നിങ്ങൾക്കത് വായിച്ചാലും മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇതാണ് അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ അതിൽ നിന്ന് ഭക്ഷിക്കുക, സാധുക്കൾക്ക് കൊടുക്കുക, അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ സ്നേഹിതന്മാരാകട്ടെ അയൽവാസികളാകട്ടെ അവർക്ക് ഹദിയായിട്ട് ആ ഒരു സ്നേഹബന്ധവും ആ ഒരു ഐക്യവും ഇണക്കവും ഒക്കെ നിലനിൽക്കുന്നതിന് വേണ്ടി അവർക്ക് ഹദിയായിട്ട് കൊടുക്കുക. ഈ മൂന്നുദ്ദേശങ്ങൾ അതിലൂടെ പൂർത്തീകരിക്കപ്പെടണം എന്നുള്ളതാണ് ഇബ്നു ഉസൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് വിശദീകരിച്ചത്. ഇത് അമുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നതിന് വിരോധമുണ്ടോ? അമുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നതിന് വിരോധമില്ല. അത് നമ്മൾ മുമ്പൊരു ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട്. അവർക്ക് കൊടുക്കാവുന്നതാണ്, ഉദഹിയത്തിന്റെ ഇറച്ചിയിൽ നിന്ന് അമുസ്ലിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതിന് തെളിവായിട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് മുത്തഹിനയിലെ ആയത്താണ്, ലാ യൻഹാകും അല്ലാഹു അല്ലദീന ഖാതലുക്കും ഫിദ്ദീൻ എന്ന് തുടങ്ങുന്ന ആയത്ത്. അതേപോലെ തന്നെ അസ്മ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞല്ലോ ഉമ്മയോട് ബന്ധം ചേർത്തിക്കൊള്ളുക എന്ന് പറഞ്ഞ ഹദീസ് ഈ വിഷയത്തിൽ തെളിവായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അയൽവാസികളോടുള്ള കടമകൾ പറയുന്ന ഹദീസുകൾ ഈ വിഷയത്തിൽ ഉലമാക്കൾ തെളിവായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മളോട് യുദ്ധം ചെയ്യാത്ത മുസ്ലിങ്ങൾക്ക് ഉദഹിയത്തിൽ നിന്ന് കൊടുക്കുന്നതിന് വിരോധമില്ല എന്നുള്ളത് ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് എല്ലാവരും ഒരേപോലെ വിശദീകരിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. മുമ്പത് വിശദീകരിച്ചതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. അപ്പൊ ഇതാണ് വളരെ ചുരുക്കത്തിൽ ഇതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ഈ രൂപത്തിലാണ് ഇതിന്റെ ഇറച്ചി വിതരണം ചെയ്യേണ്ടത്. ആ കാര്യം ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിൽ ഈ